ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഏകനായി പ്രാർത്ഥിച്ച ഒരു ദാനിയേലിനെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു വലിയ വിഷയത്തിന്റെ മുമ്പിൽ എടുത്തവർ വായിച്ചാട്ടെ, 6:10.
എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു.
പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു, മുൻപേ ചെയ്തു വന്നതുപോലെ. അപ്പോൾ ദാനിയേലിന്റെ ജീവിതത്തിൽ ദിവസം 1-ലധികം പ്രാവശ്യം മുട്ടുകുത്തി തന്റെ സീക്രട്ട് പ്രെയർ നടത്തുക എന്നുള്ളത് തന്റെ ഒരു സ്വഭാവമായിരുന്നു. അതിപ്പോൾ രേഖ എതിരായി എഴുതി എന്ന് കേട്ടപ്പോൾ ഉടലെടുത്തതല്ല, മുൻപേ ചെയ്തു വന്നതുപോലെ. പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു എന്നവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി എന്നുള്ളതിൻ്റെ വെളിപ്പെടുത്തലാണ് സ്തോത്രാർപ്പണം. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. പ്രാർത്ഥനയെ അപേക്ഷയായി ഉയരുമ്പോൾ മറുപടി ലഭിച്ചതിൻ്റെ സംതൃപ്തിയാണ് നാവിൽ നിന്ന് ഉയരുന്ന സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അതിൻ്റെ കൂടെ എന്ത് പറയാൻ മടിക്കരുത്? സ്തോത്രം ചെയ്യാൻ മടിക്കരുത്. മറുപടി തന്നതിനാൽ സ്തോത്രം. പല നിലയിലുള്ള പ്രാർത്ഥനയെക്കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണുന്നുണ്ട്. നമ്മൾ പല നിലകളിൽ പ്രാർത്ഥിക്കുന്നവരാണ്. പരസ്യപ്രാർത്ഥന, സഭായോഗത്തിലെ പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന, കൺവെൻഷനിലെ മൈക്കിൽ കൂടിയുള്ള പ്രാർത്ഥന, വിവാഹ സമയത്തെ പ്രാർത്ഥന, മരണവീട്ടിലെ പ്രാർത്ഥന, വീട് പ്രതിഷ്ഠയ്ക്കുള്ള പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, ഹോസ്പിറ്റലിൽ ചെന്നുള്ള പ്രാർത്ഥന, ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ നടത്തുന്നവരാണ്. ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ നടത്തുമ്പോൾ അതിനകത്തൊക്കെ സാഹിത്യങ്ങൾ ചെലുത്തേണ്ടി വരുന്നു, അലങ്കാര പ്രയോഗങ്ങൾ കേട്ടേണ്ടി വരുന്നു, വ്യാകരണം ശ്രദ്ധിക്കേണ്ടി വരുന്നു, പ്രാസം ശരിയാക്കേണ്ടി വരുന്നു. ഇതൊക്കെ പരിശുപ്രാർത്ഥനയിലും നമ്മുടെ മറ്റുള്ള പ്രാർത്ഥനകളിലുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. ചിലരുടെ പ്രാർത്ഥന ഒരു പ്രസംഗമാണ്, ചിലരുടെ പ്രാർത്ഥന വാചക കസർത്താണ്, ചിലരുടെ പ്രാർത്ഥന ജൽപ്പനമാണ്. കണ്ണുനീരില്ലാത്ത, അനുതാപമില്ലാത്ത ഹൃദയവും അധരദ്വാരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാചകങ്ങളും അല്ല ദൈവത്തിനിഷ്ടം. കണ്ണുനീരിൻ്റെയും അനുതാപത്തിൻ്റെയും വിലാപത്തിൻ്റെയും മധ്യത്തിലുള്ള ഏങ്ങലടിയിൽ ഉയരുന്ന ദൈവ ശബ്ദമാണ് കർത്താവ് നൽകുന്ന മറുപടി. എത്ര പേർക്ക് അനുഭവമുണ്ട്? നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ ഗൗരവം കൊടുക്കുന്നവരാണ്. പക്ഷെ അവിടെ ഭർത്താവ് ഭാര്യയെ സോപ്പിട്ട് പ്രാർത്ഥിക്കണം, അല്ലെ അത്താഴം ഒന്നും നടക്കത്തില്ല. അവളിൽ നിന്ന് എന്തെല്ലാം തിക്താനുഭവങ്ങൾ ഉണ്ടായാലും ഇത്ര നല്ല ഒന്നിനെ നീ എനിക്ക് തന്നതിനാൽ സ്തോത്രം ദൈവമേ. വേറെ ആർക്കും കിട്ടാത്തതുപോലെ സൗന്ദര്യമുള്ള, സാമർഥ്യമുള്ള, കഴിവുള്ള, എന്നെ ശുശ്രൂഷിക്കുന്ന, ശ്രദ്ധിക്കുന്ന, പക്ഷെ ഇതൊന്നും ഇല്ലായിരിക്കാം, നേരെ തിരിച്ചായിരിക്കാം, പക്ഷെ ഇങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലേ അത്താഴവും നടക്കും. അപ്പോൾ ആ പ്രാർത്ഥന ശരിയാണോ? വ്യാജമല്ലേ? ഇനി നമ്മളിൽ നിന്ന് ഭാര്യയ്ക്ക് തിക്താനുഭവങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അവളും ഇത്ര നല്ല ഒരു അച്ഛാനെ നീ എനിക്ക് തന്നതിനാൽ സ്തോത്രം, എന്നെ ശ്രദ്ധിക്കുന്ന, എന്നെ കരുതുന്ന, സ്നേഹിക്കുന്ന നല്ല ഒരു പ്രിയപ്പെട്ടവനെ തന്നതിനാൽ സ്തോത്രം എന്ന് പറഞ്ഞെങ്കിലേ ആ വീട്ടിൽ സമാധാനം നിലനിൽക്കും. ഇനി കുഞ്ഞുങ്ങൾ അനുസരണം കെട്ടവരാണെങ്കിലും അതുങ്ങളെ ഇരുത്തിക്കൊണ്ട് ഇത്ര അനുസരണം കെട്ട പറഞ്ഞാൽ കേൾക്കാത്ത കുറെ എണ്ണത്തെ തന്നല്ലോ ദൈവമേ, ഇതേ ഇരിക്കുന്നു, ഇതിനെയൊക്കെ എന്തോ ചെയ്യും, ഒരു വക പഠിക്കത്തില്ല, കളിയും ഉറക്കവും ടി വിയും ഒക്കെയാ, എൻ്റെ ദൈവമേ ശരിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നാളത്തെ കുടുംബം പ്രാർത്ഥന അതുങ്ങളെ കിട്ടത്തില്ല. അനുഭവങ്ങൾ ഭാര്യയിൽ ഉണ്ടായാൽ പോലും അവൾക്ക് വേണ്ടി നല്ല വാചകത്തിൽ നല്ല നേരം വെളുക്കുവോളം അവൾ ചലച്ചുകൊണ്ടിരിക്കും. ഒരു സ്വസ്ഥതയും കിട്ടത്തില്ല. എന്നാൽ ആ പ്രാർത്ഥന സ്വർഗം കേൾക്കുമ്പോൾ കർത്താവിന് പറയാനുള്ളത് എന്തറിയാമോ, എൻ്റെ പൊന്നു മോനെ, നീ ഇങ്ങനൊന്നും അല്ലല്ലോ അവിടെ അനുഭവിക്കുന്നത്, പിന്നെ നീ എന്തിനാ ഈ വ്യാജമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചതെന്ന് ചോദിക്കും. എൻ്റെ പൊന്നു മോളെ, നീ ഇങ്ങനെയൊന്നും അല്ലല്ലോടി നിന്റെ ഭർത്താവിൽ നിന്ന് അനുഭവിക്കുന്നത്, പിന്നെ എന്തിനാ നീ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ചോദിക്കും. പ്രൈസ്തലം. സഭായോഗത്തിലെ പ്രാർത്ഥന സോപ്പിട്ട് പ്രാർത്ഥിക്കണം. ഉപവാസ പ്രാർത്ഥനയിൽ പരുഷമായി പ്രാർത്ഥിക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ട രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കുമ്പോഴും മനസ്സുകൊണ്ട് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണതെങ്കിലും ആ വ്യക്തിയേക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സോപ്പിട്ട് പ്രാർത്ഥിക്കണം. പക്ഷേ ഉള്ളം കൊണ്ട് യോജിക്കുന്നില്ലെങ്കിലും ഇതൊക്കെയാണ് നമ്മുടെ പരിശുദ്ധ പ്രാർത്ഥനയുടെ സ്വഭാവ രീതികൾ, വ്യത്യസ്തതകൾ. അങ്ങനെയെങ്കിൽ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനൊരിടം ഏതാണ് എന്നൊരു ചോദ്യം ഞാൻ ഫേസ് സിറ്റിയിലെ ദൈവമക്കളോട് ചോദിച്ചാൽ നിങ്ങളുടെ മറുപടി എന്താണ്? സ്ഥലം ഉള്ള കാര്യം ഉള്ളതുപോലെ സത്യസന്ധമായി യാതൊരു വിധമായ ജാടയുമില്ലാതെ പോഷ്ക് കലരാതെ ഉള്ളത് ഉള്ളതുപോലെ നിലവിളിച്ചു പറയുവാൻ ഒരിടം ദൈവഹിതന്റെ ജീവിതത്തിൽ അതെവിടെയാണ് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മറുപടി ഉച്ചത്തിൽ പറയൂ. ഒന്നുമില്ലേ, പറക പറ. സീക്രട്ട് പ്രെയർ, രഹസ്യ പ്രാർത്ഥന. യേശു കർത്താവിനെ രണ്ട് പ്രാവശ്യം തകർക്കുവാൻ പിശാച് നോക്കി. ഒന്ന്, ഉപവാസം കഴിഞ്ഞ യേശു പരീക്ഷിക്കപ്പെട്ട ഒരു സന്ദർഭമുണ്ട്. ലാസ്റ്റിൽ അവനെ ഗോപുരത്തിന്റെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് താഴേക്ക് എടുത്തു ചാടുവാൻ പറഞ്ഞു. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ ദൂതന്മാർ നിന്നെ കരങ്ങളിൽ വഹിക്കും എന്ന് പിശാച് പറഞ്ഞു. യേശു പിശാചിനോട് എന്നെ വിട്ടുപോ പിശാചേ എന്ന് പറഞ്ഞ് അവിടെ ജയമെടുത്തു. നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുതെന്നും എഴുതിയിട്ടുണ്ടല്ലോ. അവിടെ യേശു സാത്താനെ ജയിച്ചു. ഒരു ആത്മഹത്യയിൽ കൂടെ പിശാച് യേശുവിനെ ഇല്ലാതാക്കാൻ നോക്കി. ഒരാത്മഹത്യയിൽ കൂടെ, പക്ഷെ അവിടെ വിജയിച്ചില്ല സാത്താൻ. രണ്ടാമത് യേശുവിനെ തകർക്കാൻ നോക്കിയത് ഗദസമന തോട്ടത്തിൽ വെച്ചാണ്. അതിവധ ഗുരുവിനുണ്ടായി, അതിവധ. തന്റെ രക്താശയം പൊട്ടി, രോമകൂപങ്ങളിൽ കൂടെ രക്തം പൊടിഞ്ഞു വന്നു. വൈദ്യശാസ്ത്ര പ്രകാരം ഒരു മനുഷ്യന് ജീവിച്ചിരിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു പ്രകൃതിയിലേക്ക് യേശു മാറ്റപ്പെട്ടു. ആ സമയത്ത് താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എബ്രായർ 5:7 നാം വായിക്കുന്നത്. ക്രിസ്തുവോ തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ആറുകൂട്ടം കാര്യങ്ങൾ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കണമെന്ന് പൗലോസ് ശ്ലീഹ എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ യേശുവിനെ മാതൃകയാക്കി ഉയർത്തി കാണിച്ചു. ഉറച്ച നിലവിളി, കണ്ണുനീർ, അപേക്ഷ, അഭയാചന, ഭയം, ഭക്തി. യേശുവിന് മറുപടി കിട്ടി. അങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായുള്ള മരണത്തിൽ നിന്നും യേശു ഗദസമന തോട്ടത്തിൽ വിടുതൽ പ്രാപിച്ചു. സാത്താന്റെ ലക്ഷ്യം, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കുമെന്ന് 3:15 പ്രവചനം നിറവേറരുത് എന്നായിരുന്നു സാത്താന്റെ പദ്ധതി. യേശുക്രിസ്തുവിനെ ക്രൂശിൽ കയറ്റുക, അവിടെ യേശു മരിക്കുക എന്നുള്ള ദൈവിക പദ്ധതിയെ തകർക്കുക എന്നുള്ളതായിരുന്നു സാത്താന്റെ ലക്ഷ്യം. ആ കയ്പുകാണി, ആ കഠിനത, ആ കഠിന മരണം അനുഭവിക്കുവാൻ യേശുവിന്റെ മാനുഷിക വശം അനുവദിച്ചില്ല. ഒരു ക്രിട്ടിക്കൽ മൂമെന്റിൽ യേശുവായി തീർന്നു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ എന്ന് പിതാവിനോട് നിലവിളിച്ചു. അത്രയ്ക്ക് കഠിനമാണിത്, അത്രയ്ക്ക് കഠോരമാണ്, ഇതെങ്കിൽ നിന്നും മാറ്റണമേ. ഈ നിലവിളി യേശു കർത്താവ് നടത്തുമ്പോൾ ശിഷ്യന്മാർ തന്നെ ഉറ്റുനോക്കുന്ന സന്ദർഭമുണ്ടായി. കൂടുതൽ അലറിക്കൂവി പ്രാർത്ഥിക്കുവാൻ യേശു ശിഷ്യന്മാരെ വിട്ടു. അവൻ അൻപിൻപാട് ദൂരത്ത് പോയി തൻ്റെ ഉള്ള നില പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ. ഇന്ന് രാത്രി, ഇന്ന് പകൽ വാത്സല്യ ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കുന്നു, ക്രിട്ടിക്കൽ മൂമെന്റുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പ്രവാചകന് ഫോൺ ചെയ്യുകയല്ല, പാസ്റ്റർമാരായി ഞങ്ങളെ അന്വേഷിക്കുകയല്ല, കൂട്ടുവിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുകയല്ല, നിന്റെ രഹസ്യമുറിയിലേക്ക് നീ കയറി നിലവിളിക്ക്, സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രവാചക ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം, പാസ്റ്റർമാരുമായി ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുമായി ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ക്രിട്ടിക്കൽ മൂമെന്റ് ഉണ്ടാകുമ്പോൾ നീ ആരെയും വിളിക്കാതെ, ആലോചന ചോദിക്കാതെ നീ കയറൂ നിന്റെ രഹസ്യമുറിയിലേക്ക്, നിലവിളിക്കൂ. എടുക്കേണ്ട അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് സ്വർഗം നിനക്ക് വെളിപ്പെടുത്തി തരും. അനുഭവമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 43 പരം വർഷം എൻ്റെ ശുശ്രൂഷ മേഖലയിൽ എന്നെ കർത്താവ് ഒരുപാട് സഹായിച്ചതും മറുപടി തന്നതും കുടുംബ പ്രാർത്ഥനയിൽ കൂടെയല്ല, മറ്റുള്ള പ്രാർത്ഥനകളിൽ കൂടെയല്ല, ഞാനും എൻ്റെ കർത്താവും മാത്രം ഇരുന്ന് എൻ്റെ കർത്താവിനോട് നിലവിളിച്ച് ഞാൻ യാചിച്ച, കരഞ്ഞ, ഏങ്ങലടിച്ച സന്ദർഭങ്ങളാണ് എനിക്ക് ശക്തമായ മറുപടി കർത്താവ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന വേണ്ടെന്നോ മറ്റ് പ്രാർത്ഥന വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കർത്താവുമായി നേരിട്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞ് ഏങ്ങലടിക്കുവാൻ നമുക്കുള്ള ഏറ്റവും നല്ല ഇടം മറ്റാരുമില്ലാത്ത ഒരു രഹസ്യമുറിയാണ്. പ്രൈസ്തലോ എന്നോട് യോജിക്കുന്ന പ്രദീപത്തെ ഒന്ന് സ്തുതിക്കുമോ? അൻപിൻപാട് ദൂരത്ത് പോയി നിലവിളിച്ച യേശു ആ പ്രാർത്ഥന കഴിഞ്ഞ് താൻ മുട്ടിൽമേൽ നിന്ന് പൊങ്ങുമ്പോൾ ഒരു മറുപടിയുമായിട്ടാണ് മടങ്ങി വരുന്നത്. ആ മറുപടി, എന്റെ ഇഷ്ടം വേണ്ട പിതാവേ, നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഗെത്സെമനെ തോട്ടത്തിൽ എന്റെ ഇഷ്ടം, ഈ ക്രൂശ് മരണം എനിക്ക് സഹിപ്പാൻ നിവർത്തിയില്ല, ഈ കയ്പ് കാടി കുടിക്കുവാൻ ഞാൻ ശക്തനല്ല, ഇതായിരുന്നു ഗെത്സെമനെ തോട്ടത്തിലെ നിലവിളി. എന്നാൽ അൻപിൻപാട് ദൂരത്ത് പോയി രഹസ്യ പ്രാർത്ഥനയിൽ പിതാവുമായി നിലവിളിച്ച പുത്രൻ ആ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരു മറുപടി ലഭിച്ചവനെ പോലെ അവൻ മടങ്ങി വരുന്നത്. എന്താണ് മറുപടി? എന്റെ ഹിതം വേണ്ട, നിന്റെ ഹിതം തന്നെ നടക്കട്ടെ. പ്രൈസ്തലോ എന്താണ് പിതാവിന്റെ ഹിതം? എന്റെ പുത്രൻ കഠാനുഭവങ്ങളിൽ തികഞ്ഞവനായാൽ അനേകം പുത്രന്മാർ അതിൽ കൂടെ തേജസ്സിലേക്ക് നടത്തപ്പെടും. അതായിരുന്നു പിതാവിന്റെ ഇഷ്ടം. പിതാവേ, നിന്റെ പുത്രനായ ഞാൻ ഈ കഷ്ടത്തിൽ തികഞ്ഞവനാകുമ്പോൾ അതിൽ കൂടെ അനേകം പുത്രന്മാർ തേജസ്സിലേക്ക് നടത്തപ്പെടുമെങ്കിൽ നിന്റെ പുത്രനായ ഞാൻ ഇതാ ആ ക്രൂശ് ഏറ്റുവാങ്ങുന്നു. എന്റെ ഹിതം വേണ്ട, നിന്റെ ഹിതം നടക്കട്ടെ. രഹസ്യ പ്രാർത്ഥനയിലാണ് പുത്രൻ ഒരു മറുപടിയുമായിട്ട് എഴുന്നേൽക്കുന്നത്. എന്റെ ഹിതം വേണ്ട എന്നൊരു മറുപടി. ഇനി നിങ്ങൾ കർമ്മയിലേക്ക് വേഗം ഒന്ന് മടങ്ങി വരൂ. കർമ്മയിലേക്ക് ആരാ അവിടെ പ്രാർത്ഥിക്കുന്നത്? ഏലിയാവ്. ഭൃത്തനുമായിട്ടാണ് കർമ്മയിലേക്ക് പോയെങ്കിലും ഭൃത്തനെ ആ രഹസ്യപ്രാർത്ഥന ഇരുത്തിയില്ല. മെഡിറ്ററേനിയൻ കടലിന്റെ മുകളിൽ മഴയുടെ മേഘമുണ്ടോ എന്ന് നോക്കി നടന്നു നിൽക്കാൻ പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന എന്നെ നോക്കി നീ കണ്ണും മുഴപ്പിച്ച് നിൽക്കരുത്. അങ്ങനെ നിന്നാൽ എൻ്റെ പ്രാർത്ഥനയുടെ ഏകാഗ്രത കുറയും, എനിക്ക് വളയേണ്ടതുപോലെ വളയാൻ സാധിക്കയില്ല, എൻ്റെ കുറവുകളെല്ലാം ഒന്നിന് പുറകെ ഒന്നായി ഏറ്റുപറഞ്ഞ് നിലവിളിക്കുവാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല, എനിക്ക് ഉച്ചത്തിൽ പരിജ്ഞാനമില്ലാതെ അലറിക്കരയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എന്നെ നോക്കി നീ നിൽക്കരുത്. നീ മെഡിറ്ററേനിയൻ കടലിൻ്റെ മുകളിൽ മേഘമുണ്ടോ പൊങ്ങുന്നുവോ എന്ന് നോക്കാൻ നീ നടന്ന് നടന്ന് നിൽക്കാൻ പറഞ്ഞു. എത്ര പേർക്ക് മനസ്സിലായി? രഹസ്യപ്രാർത്ഥനയിൽ ഒരു പൂച്ചക്കുഞ്ഞു പോലും അടുത്ത് കാണരുത്. എൻ്റെ പ്രിയപ്പെട്ടവളെ വാടി, നമുക്ക് ഇച്ചിരി നേരം രഹസ്യപ്രാർത്ഥന നടത്താം നോ, കാരണം അവിടെ കാര്യം കൂടെ പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. അപ്പോൾ അവളെ കൂട്ടുപിടിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവനെ വാച്ചാ, നമുക്ക് ഇച്ചിരി നേരം രഹസ്യപ്രാർത്ഥന. ഭർത്താവിൻ്റെ അരുതാത്ത സ്വഭാവങ്ങൾ നിലവിളിച്ച് പറയാനാ പോകുന്ന രഹസ്യപ്രാർത്ഥന കൂട്ടുപിടിക്കരുത്. മക്കളെ കൂട്ടുപിടിക്കരുത്, കൂട്ടു സഹോദരങ്ങളെ കൂട്ടുപിടിക്കരുത്. രഹസ്യപ്രാർത്ഥനയിൽ നീയും നിന്റെ ദൈവവും മാത്രമേ ഉണ്ടാകാവുള്ളൂ. പ്രിയസ്ഥലാ, അത് മറുപടിയുടെ ഏറ്റവും വലിയ ഒരു സന്ദർഭമാണ്. കർമ്മേലിന്റെ മുകളിൽ ഏഴ് പ്രാവശ്യം മുട്ടുണ്ടയിൽ തലയിട്ട് ഏലിയാവ് വളയുമ്പോഴും ഭൃത്യൻ നോക്കി നിൽക്കാൻ അനുവദിച്ചില്ല. തൻ്റെ ജീവിതത്തിലെ ഉള്ള കുറവുകളെല്ലാം അലറിക്കൂവി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും കണ്ടാൽ ഒരു മനുഷ്യരൂപമല്ല എന്നുള്ള വിധത്തിൽ ഏലിയാവ് ആയിത്തീർന്നപ്പോഴും അത് നോക്കി നിൽക്കുവാൻ ഭൃത്യനെ അനുവദിച്ചില്ല. പ്രൈസ് ദ ലോർഡ്. മേഘം കാണുന്നു എന്നുള്ള വർത്തമാനം കേട്ട് ഏലിയാവ് പ്രാർത്ഥന വിട്ടെഴുന്നേൽക്കുമ്പോൾ പ്രൈസ് ദ ലോർഡ്, ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ട്, രഥം പൂട്ടി ഓടിക്കൊള്ളുക എന്ന് ശത്രുവായ ആഹാബിനെതിരെ സ്തോത്ര ഒരു വില്ലാളി വീരനെ പോലെ യോദ്ധാവിനെ പോലെ അവൻ പ്രഖ്യാപനം ചെയ്യുമ്പോഴും അവൻ തോറ്റവനല്ലായിരുന്നു, രഹസ്യ പ്രാർത്ഥനയിൽ മറുപടി പ്രാപിച്ചവനായിരുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കട്ടെ, മറുപടിയില്ല, പ്രവാചക ശബ്ദമില്ല, മറ്റ് പലതിനും ആലോചനകളില്ല എന്ന് നിനക്ക് തോന്നുമ്പോഴും രഹസ്യമുറിയിലേക്ക് കയറൂ. അവിടെ നിനക്ക് ആലോചന തരുന്ന ഒരു ദൈവമുണ്ട്. ആലോചന കറക്റ്റായിരിക്കും, ആലോചന കറക്റ്റായിരിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആലോചന കറക്റ്റായിരിക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ശ്രദ്ധിച്ചാട്ടെ, ഞാൻ രണ്ട് രണ്ടര മാസം ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സൗദി അറേബ്യയിലായിരുന്നു. അവിടെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, പാസ് ആകെപ്പാടൊരു കൺഫ്യൂഷനാണ്. എന്നാ ബ്രദറിനെ? ഓ, പ്രവാചകന്മാർ പലരും വരാറുണ്ട്, ഒരാളൊരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പ്രവചിച്ചു, മറ്റൊരാൾ അങ്ങനെ പ്രവചിച്ചു, വേറൊരാൾ ഇങ്ങനെ പ്രവചിച്ചു, ഇതെല്ലാം കൂടെ കേട്ട് എനിക്ക് ആകെപ്പാടൊരു കൺഫ്യൂഷനാണ്. പ്രൈസ് ദ ലോർഡ്. ഞാൻ ആ സഹോദരന് കൊടുത്ത മറുപടി, നീ ഒരുപാട് ഇങ്ങനെയുള്ളതൊക്കെ കേട്ട് കൺഫ്യൂഷൻ ആകാതെ നീ നിന്റെ രഹസ്യമുറിയിലേക്ക് കയറി ദൈവത്തോട് നിലവിളിക്ക്, കറക്റ്റ് മറുപടി സ്വർഗം നിനക്ക് തരുമെന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ല, പ്രവാചക ശബ്ദം കേൾക്കാൻ വലിയ ആവേശമാണ്, നീ തോറ്റുപോകും. പ്രവാചക ശബ്ദം കേൾക്കുവാൻ ആവേശം കാണിക്കാതെ രഹസ്യമുറിയിലേക്ക് കയറി നിലവിളിക്ക്, സ്വർഗം നിനക്ക് മറുപടി തരും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹിസ്കിയാ രാജാവിന്റെ ജീവിതത്തിൽ പ്രവാചക ശബ്ദം കേൾക്കുവാൻ ആവേശമായിരുന്നു. അതായത് യെശയ്യാ പ്രവാചകന്റെ ശബ്ദം കേൾക്കുവാൻ ഹിസ്കിയാവ് ഒരുപാട് ആഗ്രഹിച്ചു എല്ലാ വിഷയത്തിലും. പക്ഷേ സ്വർഗം ഒരു പാഠം പഠിപ്പിച്ചു, പ്രവാചകനല്ല പ്രവാചക ശബ്ദമല്ല വലുത്, നിന്റെ വിഷയത്തിന് മറുപടി വേണമെങ്കിൽ നീ ഒരു പ്രാർത്ഥനയനുഭവം ഇല്ലാതെ, രഹസ്യ പ്രാർത്ഥനയില്ലാതെ മുൻപോട്ട് പോകുന്ന ജീവിതമേ നിന്റെ ഓട്ടം ഒരു പരാജയമായിരിക്കും. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഇതൊക്കെ നിന്റെ ജീവിതത്തിലുള്ളപ്പോഴും ദിവസം തോറും രഹസ്യമുറിയിലേക്ക് കയറി വ്യാകരണമില്ലാത്ത, സാഹിത്യമില്ലാത്ത, അലങ്കാരമില്ലാത്ത, പ്രാസമില്ലാത്ത ഏങ്ങലടിയുടെ ലിപിയോടുകൂടെ നീ നിലവിളിച്ച് ദൈവസ്ഥലിൽ മാറത്തലച്ച് നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് മറുപടി ശക്തമായി ലഭിക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹന്നായിക്ക് പ്രതിയോഗിയുണ്ട്, സ്നേഹിക്കുന്ന ഭർത്താവുണ്ട്. എൽക്കാന ഒരു പ്രതിയോഗിയല്ല, പക്ഷേ പെനീന ഒരു പ്രതിയോഗിയാണ്. തലമുറയ്ക്ക് വേണ്ടി ഹന്ന പ്രാർത്ഥിക്കുക വീട്ടിൽ. വീട്ടിലാ പ്രാർത്ഥന, രഹസ്യ പ്രാർത്ഥനയാണ് നടത്തിയത്. പക്ഷേ നിലവിളിയും പ്രാർത്ഥനയും ഭർത്താവ് കേട്ടു. എൽക്കാന പ്രതിയോഗി അടുക്കളയിലുണ്ട്. അവളും പറയാ, മൂന്നാലെണ്ണം എൻ്റേത് ദേണ്ടി നിൽക്കുന്നു, ഇപ്പം നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞ് പരിഹസിക്കുക. അത് പോട്ടെ, അവൾ പ്രതിയോഗിയല്ലേ. എന്നാൽ സ്നേഹിക്കുന്ന ഭർത്താവ് എൽക്കാനെ വന്ന് തൊട്ട് തലോടി അവളോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പൊന്നേടി, എൻ്റെ പൊന്നും കുടമേ, നീ ഇങ്ങനെ കരയാതടി, മതി, എനിക്ക് വല്ലാതെ വരുന്നു, എനിക്ക് നെഞ്ചെടുപ്പുണ്ടാകുന്നു, നിന്റെ കരച്ചിൽ കേട്ട് എനിക്ക് തല കറങ്ങുന്നു. എൻ്റെ പൊന്നേടി, ഞാൻ നിനക്ക് 10 പുത്രന്മാരേക്കാൾ നല്ലവനല്ലേ, നീ ഇങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കല്ലേ എന്ന് പറഞ്ഞവളെ സാന്ത്വനിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ സ്നേഹപ്രകടന നിമിത്തം പ്രാർത്ഥനയുടെ മൂഡ് പോയി. അവൾ വിട്ടില്ല, അവൾ വീട് വിട്ടു, ആലയത്തിലേക്ക് പോയി. അവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ ഇരുന്നവൾ നിലവിളിക്കാൻ തുടങ്ങി. രഹസ്യപ്രാർത്ഥന. കണ്ണുമങ്ങിയ ഏലി ശ്രദ്ധിച്ചെങ്കിലും ശല്യപ്പെടുത്താൻ പോയില്ല. ആ പ്രാർത്ഥനയിൽ അവളൊരു ശാമുവേലിനെ കൊയ്തെടുത്ത് മടങ്ങി വന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എൽക്കാന സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിച്ചു, പെനീന പരിഹാസത്തിന്റെ ശബ്ദം കൊണ്ട് വീർപ്പുമുട്ടിച്ചു. പക്ഷേ രഹസ്യ പ്രാർത്ഥനയിൽ കൂടി നിലവിളിച്ച് ഹന്ന ഒരു ശാമുവേലിനെ പ്രാപിച്ചു. എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? ഈ കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. രഹസ്യ പ്രാർത്ഥനയിൽ നിന്റെ കുടുംബത്തിലൊരു മിറക്കിൽ നടക്കും, നിന്റെ ജീവിതത്തിലൊരു മിറക്കിൽ നടക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ദാനിയേലിന്റെ പ്രാർത്ഥന, 21 ദിവസത്തെ പ്രാർത്ഥന, മറുപടി ലഭിക്കുന്നില്ല. പ്രാർത്ഥന നീണ്ടുപോയി. പക്ഷേ തന്നെ തന്നെ താഴ്ത്തേണ്ടതിനും തിരിച്ചറിയേണ്ടതിനും മനസ്സ് വെച്ച് ആദ്യ ദിവസം തന്നെ മറുപടി സാക്ഷനായതാണ്. ഗബ്രിയേൽ ദൂതൻ മറുപടിയുമായി വരുമ്പോൾ, പാഴ്സി പ്രഭു, ആകാശത്തിന്റെ പ്രഭു ഗബ്രിയേൽ ദൂതനെ തടഞ്ഞു നിർത്തി. ഭക്തന്റെ നിലവിളിയുടെ ശബ്ദം ഉയരുന്നു, പ്രാർത്ഥന 21-ാം പക്കത്തിലേക്ക് നീളുന്നു. ശരീരം വിറയ്ക്കാൻ, രണ്ട് കൈയും കുത്തി മുട്ടുമേൽ 4-ാം കാലിൽ അവൻ പൊങ്ങാൻ നോക്കുന്നു. സ്വർഗത്തിലേക്ക് നിലവിളി ഉയർന്നു, സ്വർഗം തൻ്റെ കൈ നീട്ടി. മീഖായേലിനോട് പറഞ്ഞു, മീഖായേൽ ഗബ്രിയേൽ ദൂതൻ പോയ വഴിയായി നീ ചെല്ലൂ, എൻ്റെ ദാസനായ ദാനിയേലിൻ്റെ നിലവിളി വളരെ ശക്തമായിരിക്കുന്നു, അവൻ്റെ ശരീരം വിറയ്ക്കുന്നു, അവൻ ബലഹീനനാകുന്നു, പെട്ടെന്ന് ഗബ്രിയേൽ ദൂതൻ പോയ വഴിയെ നീ പോകൂ എന്ന് പറഞ്ഞു. മീഖായേൽ ആ വഴി വന്നപ്പോൾ ആകാശത്തിൻ്റെ പ്രഭു, ആകാശത്തിലെ പിശാച്, ആകാശത്തിൻ്റെ അധികാരങ്ങൾ ഗബ്രിയേൽ ദൂതനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. മീഖായേൽ വന്ന് ആ പ്രഭുവിനോട് യുദ്ധം ചെയ്ത് ഗബ്രിയേൽ ദൂതനെ വിടുവിച്ച് ദാനിയേലിൻ്റെ അടുത്തേക്ക് അയക്കുന്നു. ഇന്ന് പകൽ ദൈവൈതലെ നീയും ഞാനും ദിവസങ്ങൾ രഹസ്യ പ്രാർത്ഥനയിൽ നിലവിളിച്ചുപവസിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തണം, നീ അറിയാത്ത ഒരു യുദ്ധം ആകാശമേഘത്തിൽ നടക്കുന്നുണ്ട്. നീ അറിയാത്ത ഒരു യുദ്ധം ആകാശമേഘത്തിൽ നടക്കുന്നുണ്ട്. നിന്റെ മറുപടി തടയപ്പെടുന്ന ദുഷ്ട പിശാചിന്റെ മേൽ യുദ്ധം ചെയ്ത് ആ മറുപടി നിന്റെ അടുക്കൽ അയക്കുവാൻ സ്വർഗം ഓടുന്ന ചില പദ്ധതികൾ നീ അറിയാതെ ആകാശമേഘത്തിൽ നടക്കുന്നുണ്ട്. പോരിന്റെ മർമ്മങ്ങളെ ഇന്ന് പകൽ ശാസിച്ച് ജയമെടുക്കുന്ന കർത്താവേ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശിമോനെ, ശിമോനെ, ഗോതമ്പ് പോലെ നിന്നെ പാറ്റുവാൻ സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ഞാൻ പിതാവിനോട് അപേക്ഷിച്ചു. എത്ര പേർക്ക് മനസ്സിലായി? യേശു കർത്താവ് ഇത് ശിമോൻ പത്രോസിനോട് പറഞ്ഞപ്പോഴാണ് ശിമോൻ പത്രോസ് ഇത് അറിയുന്നത്. പ്രിയ ദൈവത്തിലെ, നീയും ഞാനും അറിയാത്ത ചില മധ്യസ്ഥത നമ്മുടെ ഗുരു നമുക്ക് വേണ്ടി നടത്തുന്നുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ്തലോൻ. പലതും നമ്മൾ അറിയുന്നില്ല. ഇന്ന് നീയും ഞാനും കൃപയിൽ നിൽക്കുന്നത് ഇതുപോലെ ചിലത് നമുക്ക് വേണ്ടി നടക്കുന്നത് കൊണ്ടാണ്. ആമേൻ. പ്രൈസ്തലോൻ. രഹസ്യ പ്രാർത്ഥനയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. ഞാൻ അധികം ദീർഘമാക്കാതെ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രാർത്ഥനകളുണ്ടെങ്കിലും ഒരു ദിവസം ഞാൻ ദൈവമക്കളെ ബുദ്ധി ഉപദേശിക്കുന്നു, അരമണിക്കൂറെങ്കിലും രഹസ്യമുറിയിലിരുന്ന് നീ നിലവിളിക്കണം. ആ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രത്യേക മറുപടിയുടെ ഫീലിംഗ് നമുക്ക് മുഖത്തുണ്ടാകും, ഒരു പ്രത്യേക പ്രകാശം നമുക്കുണ്ടാകും, ഒരു പ്രത്യേക സംതൃപ്തി നമുക്കുണ്ടാകും. രഹസ്യ പ്രാർത്ഥനയിലെ സംതൃപ്തിയും പ്രകാശവും ആ സ്വർഗീയ ഫീലിംഗും ഒരു മറുപടി ലഭിച്ചതിൻ്റെ വെളിപ്പെടുത്തലായിരിക്കും. എത്ര പേർക്ക് അനുഭവമുണ്ട്? കുടുംബ പ്രാർത്ഥന കൊണ്ട് തൃപ്തിപ്പെടരുത്. രാത്രിയുടെ യാമങ്ങളിലും മറ്റും രഹസ്യ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുക. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഞാൻ സംശയിച്ചു പോകുന്നു ഈ കാലഘട്ടത്തിൽ. ടെലിവിഷനും അതുപോലെ ഇന്റർനെറ്റും മൊബൈലും അതിനകത്തെ കളികളും ഒക്കെ നമ്മുടെ പ്രാർത്ഥനകളെ അപഹരിക്കുന്നില്ലേ എന്നൊരു സംശയം ഈ കാലഘട്ടത്തിൽ പല കാര്യങ്ങളും വാച്ച് ചെയ്ത് പഠിച്ച് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എൻ്റെ വാത്സല്യ സഹോദരിമാർ, പ്രിയപ്പെട്ടവർ, ഞാൻ ഓർപ്പിക്കുന്നു, സന്ധ്യായാമങ്ങളിലെ, ടെലിവിഷനിലെ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ആ സിനിമകളും, പ്രിയ യുവജനങ്ങളോട് ഉറപ്പിക്കുന്നു, ഇന്റർനെറ്റിലെ അരുതാത്ത കാഴ്ചകളും മൊബൈലിന് അഡിക്റ്റായി അതും തിരുമ്മിക്കൊണ്ടുള്ള നിന്റെ നടപ്പും 24 മണിക്കൂറും അതിനകത്തെ കളികളും, പ്രൈസ് ദി ലോർഡ്, അത് ഞെക്കിക്കൊണ്ടുള്ള നടപ്പും ഒക്കെ സൂക്ഷിച്ചോണം, വല്ല വാഹനത്തിൻ്റെ അടിപ്പെടും. നേരെ നോക്കിയല്ല പലതും നടക്കുന്നത്, മൊബൈലിൽ ഞെക്കിക്കൊണ്ടാണ് നടക്കുന്നത്. പ്രൈസ്തലം. ചിലൊക്കെ അതിന് അഡിക്റ്റാണ്. ഇങ്ങനെ പറഞ്ഞാൽ സ്തോത്രമൊന്നും വരത്തില്ലെന്ന് എനിക്കറിയാം. ആമേൻ. രാത്രിയുടെ യാമങ്ങളിൽ വെളുക്കുവോളം ഇന്റർനെറ്റിൻ്റെ കീഴിലിരുന്ന് അരുതായ്മകൾ കണ്ട് ഹൃദയത്തെ വ്രണപ്പെടുത്തി പൈശാചികത്വത്തിന് അടിമപ്പെട്ട് മുൻപോട്ട് പോകുന്ന ഏതെങ്കിലും ഒരെണ്ണം ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ പോക്ക് ഒരപകടത്തിലേക്കാണെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. നിന്നെ ശ്രദ്ധിക്കുവാൻ പാസ്റ്റർ നിന്റെ കൂടെയില്ല, അടച്ചിട്ട മുറിയിൽ നിന്റെ മാതാപിതാക്കൾ കൂടെയില്ല. പക്ഷേ നിന്റെ ജീവിതം നീ സൂക്ഷിക്കണം. എല്ലാറ്റിനും എല്ലാം കൊള്ളാം, പക്ഷേ അത് നേരായ പാതയിൽ ഉപയോഗിക്കണം. അരുതായ്മയ്ക്ക് വഴിയൊരുക്കുന്ന ഒന്നിനും നമ്മുടെ യുവതലമുറ ഏൽപ്പിച്ചു കൊടുക്കരുത്. അതിന്റെ ജീവിതത്തിൽ അമ്പയെ ഒരു പരാജയമായി കലാശിക്കും. പ്രൈസ്തലോൻ മാതാപിതാക്കൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് പറഞ്ഞു തന്നില്ലെന്നിരിക്കാം, നിങ്ങളുടെ സന്തോഷം പിടിച്ചു പറ്റുവാൻ ശാസിച്ചില്ലെന്നിരിക്കാം, നിങ്ങളെ ശിക്ഷിച്ചില്ലെന്നിരിക്കാം. പക്ഷേ സ്തോത്രം, നിങ്ങളുടെ പിതാവിനോളം പ്രായമുള്ള ഒരു ദൈവദാസ നിലയിൽ ഞാൻ ഓർപ്പിക്കുന്നു, സ്തോത്രം, നമുക്ക് ഇന്റർനെറ്റ് നല്ലതാ, ടെലിവിഷൻ നല്ലതാ, മൊബൈൽ ഫോൺ നല്ലതാ. അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് അതൊക്കെ ഓഫ് ചെയ്തിട്ട് രഹസ്യ പ്രാർത്ഥനയിൽ കൂടെയും വചന ധ്യാനത്തിൽ കൂടെയും പഠന കാര്യങ്ങളിൽ കൂടെയും നമ്മൾ ധന്യരാകുവാൻ കർത്താവിന്റെ കൃപയിൽ സമർപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്ക് ഈ ദൂത് എന്തിനു കയറി പറഞ്ഞെന്ന് എനിക്കറിയാൻ മേല, അതൊക്കെ ദൈവത്തിന്റെ ഇഷ്ടമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ വാത്സല്യ ആന്റിമാരോട് സഹോദരിമാരോട് ഞാൻ ഓർപ്പിക്കുന്നു, സന്ധ്യായാമങ്ങളിലെ സീരിയൽ പരമ്പര ഒരു ദിവസം കണ്ടില്ലെങ്കിലുള്ള നിന്റെ ബുദ്ധിമുട്ട്, നിന്നെ ഒരു പൈശാചിക ശക്തിക്കത് അടിമപ്പെടുത്തിയിരിക്കുകയാണ്, നിന്റെ ആത്മീകം ചോർന്നുകൊണ്ടിരിക്കുകയാണ്, പോഷ്കിന്റെ അടിമത്വത്തിൽ നടക്കാത്ത കാര്യങ്ങൾ നടന്നുവെന്ന് അഭിനയിച്ച് നിന്നെ കരയിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന സീരിയൽ പരമ്പരകൾ, കോമഡി ഷോകൾ, ഒരു ദൈവ ഇതൽ സ്റ്റോപ്പ് ചെയ്യണം. അത് നമ്മുടെ ഭവനത്തിൽ ആ ശബ്ദങ്ങൾ ഉയരരുത്. നമ്മുടെ ഭവനം യഹോവയ്ക്ക് വിശുദ്ധമാണ്. സഹോദരിമാരെല്ലാവരും നന്നായിട്ട് സ്തോത്രം ചെയ്തു എന്ന് എനിക്കറിയാൻ മേല. ഇനിയായാലും കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് സ്തോത്രം ചെയ്താണ് പോരാ, ശക്തി പോരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില വീടുകളിൽ കട്ടുപ്രാർത്ഥനയാ, കട്ടുപ്രാർത്ഥന. എന്തുവാ കട്ടുപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? കറണ്ട് കട്ടിന്റെ അരമണിക്കൂർ പ്രാർത്ഥന. ബൈബിൾ വായിക്കണ്ട, കാണാപ്പാഠം പഠിച്ചു വെച്ച എന്തെങ്കിലും വചനങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് പ്രാർത്ഥിക്കും മക്കളെ. അടുത്ത സീരിയൽ പരമ്പര വരുന്നു. പ്രൈസ്തലോ. കറണ്ട് വരുമ്പോൾ അത് ആരംഭിക്കും. അരമണിക്കൂർ കൊണ്ട് തീർക്കുന്ന കട്ടുപ്രാർത്ഥന. ഇതൊക്കെ നമ്മുടെ ആത്മീകം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഫേസ് സിറ്റിയിലെ ദൈവമക്കൾ അത്രിക്കാരാണെന്നുള്ള ആശയത്തിൽ ഞാൻ ഇവിടെ സ്ഥാപിക്കുകയല്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും അതിനഡിക്റ്റായിട്ടുണ്ടെങ്കിൽ ഇന്നത് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് ഞാൻ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നത്. പ്രൈസ്തലോ. നമ്മൾ മാത്രമല്ല, നമ്മൾ പാർക്കുന്നിടവും നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും എല്ലാം യഹോവയ്ക്ക് വിശുദ്ധമാണ്. ഉറക്കെ പറഞ്ഞു, എല്ലാം യഹോവയ്ക്ക് വിശുദ്ധമാണ്. പ്രൈസ്തലോ. നമ്മുടെ കൃപ നഷ്ടപ്പെടുത്തുന്ന ഒന്നിനും നമ്മൾ വശമതരാകുവാൻ പാടില്ല. രഹസ്യപ്രാർത്ഥന കൊണ്ടുള്ള മറ്റൊരു ഗുണം കൂടെ ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കാം. ശുദ്ധീകരണത്തിന് ഉതകുന്ന ഒരു പ്രാർത്ഥനയാണ് രഹസ്യപ്രാർത്ഥന. രഹസ്യപ്രാർത്ഥനയിൽ പരിജ്ഞാനത്തോടെ ഇരിക്കണ്ട, പക്ഷേ പരസ്യപ്രാർത്ഥനയിൽ പരിജ്ഞാനത്തോടെ ഇരിക്കണം. തലയിൽ തുണിയിട്ടിരിക്കണം. സഹോദരിമാർ, സഹോദരന്മാർ നന്നായിട്ട് മുട്ടുമേൽ അല്ലെങ്കിൽ നന്നായിട്ടിരിക്കണം, പരിജ്ഞാനത്തിരിക്കണം. അല്ലെ, അടുത്തിരിക്കുന്ന ആള് എന്തോ ഇരിപ്പാടി, ഇത് എന്തോ ഇരിപ്പാ സഹോദര, ഇത് എന്തോ, ഇത് നന്നായിട്ടിരിക്കും എന്ന് ചോദിക്കും. പച്ചക്കറി കച്ചവടത്തിൽ ചന്തയിൽ പോയിരിക്കുന്ന പോലെ ഇരുന്നാൽ തമ്മിൽ തമ്മിൽ പിറുപിറുക്ക് ഓരോരുത്തർ. പക്ഷേ രഹസ്യപ്രാർത്ഥനയിൽ കിടന്ന് പ്രാർത്ഥിക്കാം, ഉരുണ്ട് പ്രാർത്ഥിക്കാം, ഓടി പ്രാർത്ഥിക്കാം, തുള്ളി പ്രാർത്ഥിക്കാം, നിരങ്ങി പ്രാർത്ഥിക്കാം. പ്രൈസ്തലോ. എങ്ങനെ വേണമെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. ശരീരത്തിന് തുണിയുണ്ടെന്ന് പോലും ശ്രദ്ധിക്കേണ്ട രഹസ്യപ്രാർത്ഥനയിൽ. നമ്മുടെ മനസ്സിലായോ? അതുപോലെ ഏകാഗ്രതയോടെ ആരോടടുക്കാം? ദൈവത്തോടടുക്കാം. നമ്മെ തന്നെ മറന്ന് നമുക്ക് ദൈവത്തോടടുക്കാം. പരിശപ്രാർത്ഥനകളിൽ കാണിക്കുന്ന പരിജ്ഞാനങ്ങളോ വാചക കസർത്തുകളോ വ്യാകരണങ്ങളോ പ്രാസങ്ങളോ അലങ്കാര പ്രയോഗങ്ങളോ രഹസ്യ പ്രാർത്ഥനയിൽ വേണ്ട. അവിടെ ഏങ്ങലടിച്ചു എടുത്തുവിടുന്ന ഒരു നടുവീർപ്പിന്റെ ലിപി കൂടെ മനസ്സിലാക്കുവാൻ കഴിവുള്ള ഒരു കർത്താവ് നമുക്കുണ്ട്. നിങ്ങൾ പരീക്ഷിച്ചു നോക്ക്. രഹസ്യ പ്രാർത്ഥനയിൽ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരിടമുണ്ടെങ്കിൽ അത് രഹസ്യ പ്രാർത്ഥനയാണ്. ഇപ്പൊ സമായോഗത്തിലെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനയിൽ വന്നിരുന്ന കർത്താവെ, ഞാൻ അങ്ങനെ ചെയ്തു പോയി, ഇങ്ങനെ ചെയ്തു പോയി, അരുതാത്ര കാര്യം പ്രവർത്തന പിശകുകൾ നമുക്ക് ദൈവസിലേറ്റു പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുവാൻ കഴിയുന്ന ഒരിടം നമ്മുടെ രഹസ്യ പ്രാർത്ഥനയാണ്. എത്ര പേർക്ക് മനസ്സിലായി? അപ്പൊ രഹസ്യ പ്രാർത്ഥന കഴിഞ്ഞ് നിലവിളിച്ചെഴുന്നേൽക്കുന്ന ഒരു ദൈവഹിതന് കർത്താവുമായിട്ടൊരു പുതിയ പ്രാഗൽഭ്യം ഉണ്ടാകും, ഒരു പുത്തൻ പ്രാഗൽഭ്യം. പ്രൈസ്തലോ, നിങ്ങൾ പരീക്ഷിച്ചു നോക്കണം. മറ്റുള്ള പ്രാർത്ഥനകളൊക്കെ കുറച്ചോ, പക്ഷെ രഹസ്യ പ്രാർത്ഥനയിൽ സമയമെടുക്കൂ. ആമോസ് 3:12, ഒരിടയൻ രണ്ട് കാലോ ഒരു കാതോ സമൂഹത്തിന്റെ വായിൽ നിന്ന് മരിച്ചെടുക്കുന്നത് പോലെ ശമരിയിൽ പട്ടുമെത്തമേലും കിടക്കമേലും ഇരിക്കുന്ന ഇസ്രായേൽ മക്കൾ വിടുവിക്കപ്പെടും. എന്താണ് ഇതിന്റെ വ്യാഖ്യാനം? പ്രൈസ്തലോ, എല്ലാം സമൂഹത്തിന്റെ വായിൽ അകപ്പെട്ടു, ഒന്നും പുറത്തില്ല. ദർശനമാണ്, ദർശനമാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ രണ്ട് മുഴങ്കാലും ഒരു കാതും മാത്രമുണ്ട്, ബാക്കിയെല്ലാം സിംഹം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രവാചക ശബ്ദം, ദൈവശബ്ദം മുഴങ്ങുന്നു. നീ കണ്ട ആ രണ്ട് മുഴങ്കാലുണ്ടല്ലോ, നീ കണ്ട ആ ചെവി ഉണ്ടല്ലോ, അത് മതി, ബാക്കിയെല്ലാം സിംഹം, ഘോര മൃഗം, വിഴുങ്ങി ചവച്ച് അവൻ തിന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ദർശനമാണ് നീ കണ്ടതെങ്കിൽ, ശേഷിച്ച രണ്ട് മുഴങ്കാലും ഒരു കാതും മാത്രം നീ കണ്ടെങ്കിൽ, വേഗം ചാടി എഴുന്നേൽക്കുന്നതിന്റെ കിടക്കയിൽ നിന്നും സുഖിപ്പാൻ വിരിച്ച പട്ടുമെത്തയിൽ നിന്നും നീ രാത്രിയുടെ യാമത്തിൽ ചാടി എഴുന്നേൽക്ക്, അതിന്റെ കോണിലേക്ക് നിരങ്ങി മാറ്, മാറത്തലച്ച് നിലവിളിക്ക്, ആ മുട്ടുമടക്ക്, ആ ചെവി കൂർപ്പിക്ക്. സിംഹം വിഴുങ്ങിയെന്ന് തോന്നുന്നതും ആ വായിൽ നിന്നും അവന്റെ വയറ്റിൽ നിന്നും നിനക്ക് വീണ്ടെടുക്കുവാൻ കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിനക്ക് വീണ്ടെടുക്കുവാൻ കഴിയും. നഷ്ടപ്പെട്ടു പോയി, ഇനി ഇല്ല, ഇനി ലഭിക്കയില്ല, തകർന്നുപോയി, കൈവിട്ടുപോയി എന്ന് നിനക്ക് തോന്നിയതും ആ പ്രാർത്ഥന കൊണ്ട് നിനക്ക് കൊയ്തെടുക്കുവാൻ കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അറുക്കുവാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വന്നവന്റെ കയ്യിൽ നിന്നും സമൃദ്ധിയുടെ ജീവൻ തരുവാൻ വന്നവൻ നിന്റേത് നിനക്ക് വേണ്ടി കൊയ്ത് പിടിച്ചെടുത്ത് തരുവാൻ അവൻ മതിയായവനാണ്. പ്രൈസ്തലോ, ഏത് പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം? ഉറക്കെ പറഞ്ഞേ, ഏത് പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം? രഹസ്യ പ്രാർത്ഥനയ്ക്ക്. കർത്താവുമായിട്ട് അധികം സംസാരിപ്പാൻ കഴിയുന്ന പ്രാർത്ഥന ഏത്? രഹസ്യ പ്രാർത്ഥന. നിലവിളിച്ച് പരിജ്ഞാനമില്ലാതെ കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന പ്രാർത്ഥന ഏത്? രഹസ്യ പ്രാർത്ഥന. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുവാൻ കഴിയുന്ന പ്രാർത്ഥന ഏത്? രഹസ്യ പ്രാർത്ഥന. പ്രൈസ്തലോ, ഒരുപാട് കുറവുകൾ, കുറ്റങ്ങൾ കണ്ണുനീരോടെ അലറിക്കൂവി പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിപ്പാൻ കഴിയുന്ന പ്രാർത്ഥന ഏത്? രഹസ്യ പ്രാർത്ഥന. പ്രൈസ്തലോ, ഇന്ന് മുതൽ എന്റെ ജീവിതത്തിൽ അങ്ങനൊരു സമയം ഞാൻ കണ്ടെത്തും, അങ്ങനൊരു സമയം ഞാൻ കണ്ടെത്തും. ഇന്ന് വരെ ഇല്ലാത്ത ഒരു പുത്തൻ പ്രാർത്ഥന, എൻ്റെ ഭാര്യ കേൾക്കാത്ത പ്രാർത്ഥന, എൻ്റെ മക്കളെ കേൾപ്പിക്കാത്ത പ്രാർത്ഥന, എൻ്റെ ഭർത്താവിനെ കേൾപ്പിക്കാത്ത പ്രാർത്ഥന, മക്കളെ കേൾപ്പിക്കാത്ത പ്രാർത്ഥന. രഹസ്യ മുറിയിലിരുന്ന് ഞാൻ എൻ്റെ കർത്താവിനോട് നിലവിളിക്കും. എത്ര പേർ ഇന്ന് പകൽ തീരുമാനമെടുക്കും? എത്ര പേർ തീരുമാനമെടുക്കും? ഈ തീരുമാനം നീ പാലിക്കുമെങ്കിൽ അച്ചട്ടായി ഓർപ്പിക്കുന്നു 2014 നിനക്ക് മറുപടിയുടെ വർഷമായിരിക്കും. നിന്റെ കോടതി കേസുകൾ, നിന്റെ കുടുംബ പ്രശ്നങ്ങൾ, നിന്റെ ബിസിനസ് പ്രോബ്ലം, നിന്റെ ഔദ്യോഗിക തലങ്ങളിലെ പ്രോബ്ലം, എന്തുമായിക്കോട്ടെ, രഹസ്യ പ്രാർത്ഥനയിൽ അലമുറയിട്ട് നീ നിലവിളിച്ച് ഏങ്ങലടിച്ച് ലിപികളില്ലാത്ത, ഭാഷയില്ലാത്ത കണ്ണുനീരിൻ്റെ ഏങ്ങലടികൾ നടത്തി നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിനക്ക് മറുപടി സുശക്തമാണ്. ആ മറുപടി പ്രാപിച്ച് നിനക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. അനുഭവത്തിൽ നിന്നാണ് ഇന്ന് പകൽ ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഫേസ് ഇറ്റുള്ള ദൈവമക്കളെ, നമുക്ക് ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ സഭാ മേഖലയിൽ ഏറിയ പ്രാർത്ഥനകളുണ്ട്, ചെയിൻ പ്രയറുകളുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോൾ ഈ പ്രോഗ്രാമിലൊന്നും ഉൾപ്പെടാത്ത ഒരു രഹസ്യ പ്രാർത്ഥന, പ്രൈസ് ദ ലോർഡ്, നമ്മുടെ ടെറസിൻ്റെ മുകളിലോ കപ്പക്കാലയിലോ നമ്മുടെ മുറിയുടെ ഏതെങ്കിലും കോണിലോ അടച്ചിട്ട ഏതെങ്കിലും മുറിയിലോ അല്ലെങ്കിൽ ആരും കേൾക്കാത്ത മറ്റൊരിടത്തോ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കപ്പക്കാലയും റബ്ബർ തോട്ടങ്ങളും പാറയുടെ വിള്ളലുകളും ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തു. ഇതുപോലെ ഈ കാലഘട്ടത്തിൽ ഫേസ്ബുക്കിലെ ദൈവമക്കൾ രഹസ്യ പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കുമെങ്കിൽ നമ്മുടെ സഭയിൽ വലിയൊരു ഉണർവുണ്ടാകും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സഭായോഗത്തിൽ വന്നിരുന്ന ശുദ്ധീകരണ പ്രാർത്ഥന നടത്തുന്നതിനേക്കാൾ രഹസ്യ പ്രാർത്ഥനയിൽ ഒരു ശുദ്ധീകരണം നടത്തി കർത്താവുമായിട്ട് ഇണങ്ങി നീ വാ, വന്നിരിക്കുമ്പോൾ മുതൽ ഉണർവ് വെളിപ്പെട്ടു വരും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈ ദൂത് എനിക്കൊരു അനുഗ്രഹമായിരുന്നു, ഞാനത് നിവർത്തിക്കും, പാലിക്കും. ഉറപ്പുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിച്ചാണ്ട്, തീരുമാനമെടുത്തവർ ദൈവത്തെ സ്തുതിച്ചാണ്ട്. രഹസ്യ പ്രാർത്ഥനയിൽ സമയമെടുക്കൂ, ശക്തമായി പ്രാർത്ഥിക്കൂ. ഏത് ക്രിട്ടിക്കൽ മൂമെന്റിലും മറുപടിയില്ലാത്ത ഏതൊരു വിഷയത്തിലും പ്രവാചക ശബ്ദങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നതിനേക്കാൾ ആ വിഷയം നീ രഹസ്യ പ്രാർത്ഥനയിൽ വെച്ച് നിലവിളിച്ചാൽ തെറ്റുകൂടാത്ത മറുപടി, അപാകതയില്ലാത്ത മറുപടി, കൺഫ്യൂഷൻ ഇല്ലാത്ത മറുപടി നിന്റെ രഹസ്യ പ്രാർത്ഥനയിൽ യേശു കർത്താവ് നിനക്ക് നൽകും. ഓ, ഉറപ്പോടെ ദൈവത്തെ സ്തുതിക്കൂ, നന്നായി സ്തുതിച്ചാരാധിക്കൂ.